ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ഏവൻഗേലിയോനായി വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ആൻഡ് ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് ഇൻ സ്റ്റാച്ചുവർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. നിൻ്റെ പരിശുദ്ധിയുടെ മുൻപാകെ ഒരുമിച്ച് ചേർന്ന് നിന്നെ ആരാധിപ്പാനും തിരുവചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ കാണുവാനും വിനയപ്പെടുത്തുവാനും ഞങ്ങളോട് തിരുവചനത്തിലൂടെയും നിരന്തരമായി ഇടപെടുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. ചേർന്ന് വന്നിരിക്കുന്ന പ്രിയ മക്കളെയെല്ലാം അനുഗ്രഹിക്കണം. അവരുടെ ജീവിത വഴികളിൽ നീ കൂടെയിരിക്കണം. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ കാലിന് തീതു ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരുന്നു ഞങ്ങളെ വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ഇന്ന് സഭ സ്റ്റുഡൻസ് സൺഡേ ആയിട്ട് വേർതിരിച്ച് ധ്യാനിപ്പാനായിട്ട് ഒരുങ്ങുന്ന സന്ദർഭമാണല്ലോ. ഗ്രോൺ ഇൻ ദ വിസ്ഡം ഓഫ് ഗോഡ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട നാല് തിരുവചന ഭാഗവും കൊയറിൻ്റെ നേതൃത്വത്തിൽ ആലപിച്ച ഗാനങ്ങളും ശ്രദ്ധിച്ചാൽ ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ചിട്ടുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാം പാഠഭാഗമായി വായിച്ചു കേട്ടത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യമാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ശലോമോനെ പോലെ ജ്ഞാനിയായിട്ടുള്ളൊരു വ്യക്തിയില്ല. അദ്ദേഹത്തിന് ഈ ജ്ഞാനം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്ന ചിന്തകളാണ് നമുക്ക് ഒന്നാം പാഠഭാഗത്തിൽ നിന്ന് ലഭിച്ചത്. ഇസ്രയേലിലെ 3-ാമത്തെ രാജാവായിട്ടുള്ള ശലോമോൻ ഗിബിയോനിൽ യാഗം കഴിക്കാനായിട്ട് പോയപ്പോൾ ആ രാത്രിയിൽ യഹോവ പ്രത്യക്ഷപ്പെട്ട് ശലോമോനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നമ്മളുടെ ചിന്തകളെ തകിടം മറിച്ചുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു ശലോമോൻ്റേത്. അവനൊന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, നീ തിരഞ്ഞെടുത്തതും പെരുപ്പവും വലുപ്പവുമുള്ള ഈ ജനം എണ്ണവും കണക്കും ഇല്ലാത്തവരാണ്. ഈ ജനത്തെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം തരണമേ. കർത്താവിനെ ഇത് അത്ഭുതപ്പെടുത്തി, ആശ്ചര്യപ്പെടുത്തി. ഒരു രാജാവെന്ന നിലയിൽ അധികാരവും പദവിയും പവറും ഒക്കെയാണ് പ്രതീക്ഷിച്ചത് ദൈവം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഒരു പ്രതികരണമാണ് ഏതൊരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ ശലോമോന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം തന്നെ ഏൽപ്പിച്ച നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവജ്ഞാനത്തിനായിട്ട് അപേക്ഷിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് ഗിവ് യുവർ സെർവൻ്റ് ദെയർ ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് ടു ഗവേൺ യുവർ പീപ്പിൾ ദാറ്റ് ഐ മേ ഡിസേൺ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ളതാണ്. നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു നിലപാടെടുക്കുവാനായിട്ട്, ഒരു തീരുമാനമെടുക്കുവാനായിട്ടുള്ള കഴിവ്. ഒരർത്ഥത്തിൽ നാം എല്ലാവരും മരിക്കുന്നിടം വരെ വിദ്യാർത്ഥികളാണല്ലോ. നമ്മളുടെ ഈ സ്റ്റഡിയിങ് പ്രോസസ്സ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്സ് അൺടിൽ ദ ഡെത്ത്. അപ്പോൾ ഈ കണ്ടിന്യൂയിങ് പ്രോസസ്സിൽ നമ്മൾക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ നിയോഗ വഴികളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ തീരുമാനം ദൈവത്തോട് ഒപ്പം ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിക്കുമെങ്കിൽ എത്ര ധന്യമാണ്. അതിന് ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ളത് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ നമ്മുടെ മലയാള സിനിമയിലെ ഒരു ഹാസ്യ കഥാപാത്രമാണ് ആദാബിൻ്റെ മകൻ അബു എന്ന സിനിമയിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള സലീം കുമാർ അല്ലേ, സലീം എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അങ്ങനെ സിനിമ കാണുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. എന്നാൽ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ്, ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരമൊക്കെ ഈ സിനിമ നൽകിക്കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ദേശീയ ശ്രദ്ധ ആകർഷിച്ച വ്യക്തി എന്ന നിലയിൽ വിദ്യാർത്ഥികളും മറ്റുള്ളവരുമൊക്കെ ഇദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം ഇപ്രകാരമായിരുന്നു, ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയായിരുന്നെങ്കിൽ ആദ്യമേ ചെയ്യുന്നത് എന്തായിരുന്നേനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജീവിതം പഠിപ്പിക്കാനായിട്ടുള്ളൊരു പാഠം എന്താണെന്ന് പഠിപ്പിക്കുവാനായിട്ട് ഒരു ക്രമീകരണം ചെയ്തേനെ. വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ടത് ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ള പാഠമാണ്, എപ്രകാരം അർത്ഥപൂർണമായിട്ടുള്ള ജീവിതം നയിക്കണമെന്നുള്ള പാഠമാണ് എല്ലാ എഡ്യൂക്കേഷനിലൂടെയും നമുക്ക് ആർജിക്കേണ്ടത് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ പാഠഭാഗം നമ്മൾ വായിച്ചു കേട്ടല്ലോ, അത് 1 Corinthians 1:18-25 വാക്യമാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും എന്നാണ്. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജ്ഞാനം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് എന്ന്, ആ ക്രിസ്തുവിനെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനമെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാം സ്ലീഹ ആയിട്ട് നമ്മൾ വായിച്ചു കേട്ടത് സത്യദൈവത്തെ അറിയുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ 1 ലേഖനത്തിൽ നമുക്കത് കാണാനായിട്ട്, സത്യദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ അന്വേഷണം എവിടെ എത്തിച്ചേരണം? സത്യം എന്താണെന്നുള്ളതിനെ കണ്ടെത്തുക എന്നുള്ള പരമമായ സത്യം, ഇറ്റേണൽ ട്രൂത്ത്. അത് അനദർ ദാൻ ഗോഡ്, ദൈവത്തെ മാറ്റി നിർത്തി ഒന്നല്ലാതെ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും പരമമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് സുവിശേഷ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ കർത്താവിൻ്റെ ബാല്യകാല സമയത്ത് നടന്ന ഒരു സംഭവമാണ്. ലൂക്കോസ് മാത്രമേ ഇത് നമുക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ. യേശു കർത്താവിൻ്റെ 12 വയസ്സ്, യഹൂദ ബാലനെ സംബന്ധിച്ചിടത്തോളം 12 വയസ്സ് വളരെ പ്രാധാന്യമേറിയതാണ്. ന്യായപ്രമാണ പുത്രൻ എന്ന പേരിന് അർഹനായി. അപ്പോൾ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം, യേശുവിൻ്റെ മാതാപിതാക്കൾ യെരുശലേമിൽ ഒരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങി. ആ യാത്രയുടെ ഉദ്ദേശം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ളതായിരുന്നു. പെസഹ പെരുന്നാളിന് ലോകത്തിൽ ഉള്ള ഏത് യഹൂദനും യെരുശലേമിൽ പെസഹ പെരുന്നാളിനോ പെന്തിക്കോസ്ത് പെരുന്നാളിനോ കൂടാര പെരുന്നാൾ, ഈ മൂന്ന് പെരുന്നാളാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ഈ മൂന്ന് പെരുന്നാളിൽ ഏതേലും ഒന്നിൽ സംബന്ധിച്ചിരിക്കണം വർഷത്തിലൊരിക്കൽ. എന്നാൽ സാമ്പത്തിക പരാധീനതയുള്ള ആളുകൾ ഈ മൂന്ന് ഉത്സവങ്ങളിൽ പെസഹയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മാതാപിതാക്കളും അത്ര സമ്പന്നരല്ലായിരുന്നു. അവരെ പതിവ് മുടക്കാതെ പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകുക പതിവായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള യഹൂദനും ആ സമയത്ത് യെരുശലേമിൽ പോകും. ഇവിടെ ഈ മാതാപിതാക്കൾ നല്ല ചില പതിവുകൾ ഭവനത്തിൽ ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. They were following a good custom. They went a Passover feast according to custom. അപ്പോൾ പാസോവർ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഒരു നല്ല പതിവ്, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യം. ജീവിതത്തിൽ നല്ല കസ്റ്റംസ് ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കണം. അത് കണ്ട് വളരുവാനായിട്ട് തലമുറകളെ സഹായിക്കണം. ഇപ്രകാരം വളർന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവ്. അതാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചു കേട്ടത്. 52-ാമത്തെ വാക്യം, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഇപ്രകാരം മുതിർന്നു വരണമെങ്കിൽ കുടുംബം അതിന് അനുചിതമായിട്ടുള്ള ഒരു കളരിയായി ഭവിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഭവനം അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു. അപ്പോൾ എന്താണ് ഈ ജ്ഞാനം? ജ്ഞാനവും നോളജും തമ്മിൽ എന്താ വ്യത്യാസം? വിസ്ഡം ആൻഡ് നോളജ്. നമുക്കറിയാം, ഒരു ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ആധുനിക ശാസ്ത്ര സാങ്കേതിക ഇതിയുടെ മധ്യത്തിൽ വളരുന്ന ഇന്നത്തെ തലമുറയ്ക്ക് തലയുണ്ടെങ്കിലും മുറയില്ല. എന്താ, വാട്ട് ഈസ് ദ മീനിങ്? ദേ ഹാവ് ഹെഡ് ബട്ട് നോട്ട് ഡിസിപ്ലിൻ. അവർക്ക് തലയുണ്ടെങ്കിലും മുറയില്ല. കാരണം ബൗദ്ധികമായിട്ടൊക്കെ അവർ തിയററ്റിക്കലി ദേ ആർ വെൽ, ബട്ട് പ്രാക്ടിക്കലി അവർ എത്രത്തോളം വിജയശ്രീലാളിതരാണ് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഡിസിപ്ലിൻഡ് ലൈഫ് നയിപ്പാനായിട്ട് സാധിക്കണം. മുറ ഡിസിപ്ലിൻ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ ഇത് നയിക്കണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ്. ജ്ഞാനം ബുക്കിൽ നിന്ന് ലഭിക്കുകയില്ല. അതെവിടെ നിന്നാണ് ലഭിക്കുന്നത്? യാക്കോബിൻ്റെ ഭാഷ, പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളിൽ ജ്ഞാനമില്ലാത്തവൻ സംശയം കൂടാതെ ഔദാര്യമായി ലഭിക്കുന്ന ദൈവത്തോടെ പ്രാർത്ഥിക്കുക. അതിനകത്ത് സംശയം ഉണ്ടാകരുത്. അവൻ ജ്ഞാനത്തിൻ്റെ ദാതാവാണ്, നിങ്ങൾക്ക് മതിയാവോളം നൽകും എന്നുള്ളത്. അപ്പോൾ വിസ്ഡം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിലൂടെയാണ്. വിസ്ഡം ഈസ് റിലേറ്റഡ് ടു ഗോഡ്. ദ ഒറിജിൻ ഓഫ് വിസ്ഡം ഈസ് ഗോഡ് ദ ക്രിയേറ്റർ. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തെ ചെറുപ്പത്തിൽ തന്നെ അറിയാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിലൂടെ, ഭവനം ഒരു കളരിയായിട്ട് മാറണം, കലാലയമായിട്ട് മാറണം. മാതാപിതാക്കൾ നല്ല ടീച്ചേഴ്സ് ആയിരിക്കണം മക്കൾക്ക്. നമ്മുടെ കർത്താവിൻ്റെ മാതാപിതാക്കൾ ആ വിധത്തിൽ വളരെ മാതൃകയുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് അവർക്ക് തലയുണ്ടെങ്കിലും തലമുറയില്ല. ദേഹാവ് നോ ഡിസിപ്ലിൻ. പിന്നീട് ആ ചിന്തകൻ പറയുന്നത് ദേഹാവ് നോളജ് ബട്ട് not discernment. They are strong but not care. For the new generation, life is quantitative rather than qualitative. ഇന്നത്തെ ആധുനിക തലമുറയുടെ വിദ്യാഭ്യാസ ആർജനത്തിലൂടെ രൂപപ്പെടുന്ന ഒരു ചിത്രമാണ് ഈ ചിന്തകന് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവരും അങ്ങനെ ആകണമെന്നൊന്നുമില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ ഒരു വിധമായ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അടിമകളായിട്ട് വിദ്യാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്ന രൂപഭാവങ്ങൾ നമ്മളിലൂടെ പകരപ്പെടാൻ കഴിയാതെ നമ്മൾ പലതിൻ്റെയും പിന്നാലെ പോകുന്നത് വളരെ അധികം അപകടകരമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഒരു വാല്യൂ ബേസ്ഡ് ലൈഫ് നയിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. സൺഡേ സ്കൂളിലൂടെയൊക്കെ അതിന് സഭ സാധ്യതകൾ നൽകിയ ദൈവവചനത്തിൽ അടിസ്ഥാനം ഇട്ട് പഠിക്കാനായിട്ട് ഒക്കെ സഭ ആത്മീയമായി വളരുവാനായിട്ട് ആർക്കാണ് അവസരം നൽകാത്തത്? സൺഡേ സ്കൂൾ കുട്ടികളുടെ പ്രായത്തിലുള്ളവർക്ക് സൺഡേ സ്കൂള്, സേവ്യാസംഘക്കാർക്ക് അവരുടെ സംഘടന, ഇടവ മിഷൻകാർക്ക് അവരുടെ സംഘടന, ഇതെല്ലാവർക്കും കൂടെ ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടും ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ടും സ്പിരിച്വൽ നർച്ചറിങ്ങിന് സഭ നൽകുന്ന അവസരങ്ങളെ ഗൗരവത്തോടെ എടുക്കാനായിട്ട് നമുക്ക് ഇടയാകണം. അപ്പോൾ ഇത് സാധ്യമായി തീരേണ്ടത് ഭവനത്തിലൂടെയാണ്. നല്ല ഭവനങ്ങൾ, നല്ല ചില കസ്റ്റംസ് ഫോളോ ചെയ്യുവാനായിട്ട്, നല്ല പതിവും വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതവും നയിപ്പാനായിട്ട് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടുകൂടെ മാതാപിതാക്കൾ ഉത്സുകരാകണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുക. ഇവിടെ ഇതാ 30 വയസ്സ് വരെയുള്ള യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അവന് പഠനം എന്നുള്ളത് ഒരു മേഖലയായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. 30 വർഷക്കാലത്തെ കർത്താവിൻ്റെ ലൈഫിനെ പറ്റി വളരെ ഹ്രസ്വമായിട്ടുള്ള ചില വിവരണങ്ങളെ വേദപുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അവൻ എന്തെടുക്കുകയായിരുന്നു? അവന് തൻ്റെ മാതാപിതാക്കളെ സഹായിക്കുകയായിരുന്നു. പാരമ്പര്യപ്രകാരം തൻ്റെ പിതാവ് പെട്ടെന്ന് മരിച്ചു, അകാലത്തിൽ മരിച്ചു. അപ്പോൾ മൂത്ത മകൻ എന്ന നിലയിൽ കുടുംബഭാരം ഇവൻ്റെ തോളിലായിരുന്നു. ഭവനത്തെ പുലർത്താനായിട്ട് അധ്വാനിച്ചു, ആശാരിപ്പണി ചെയ്തു. അതിൻ്റെ കൂടെ അവൻ ലോകം ചുറ്റി നടന്നു, സഞ്ചരിച്ചു, ആളുകളെ മനസ്സിലാക്കി. അത് എല്ലാ മേഖലകളെയും അവൻ ടച്ച് ചെയ്തു. അതിനകത്ത് രോഗികളുണ്ട്, അനാഥരുണ്ട്, വിധവമാരുണ്ട്, ചുങ്കക്കാരുണ്ട്, വ്യഭിചാരിണികളുണ്ട്, കൃഷിക്കാരുണ്ട്, മുക്കുവരുണ്ട്, ധനവാന്മാരുണ്ട്, ദരിദ്രരുണ്ട്. എല്ലാ മേഖലകളെയും ടച്ച് ചെയ്ത് അവൻ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ചു. അതുകൊണ്ട് അവനൊരു പേര് കിട്ടി. എന്താ? ഇവൻ പാപികളുടെ, അനാഥരുടെയും, വേശ്യമാരുടെയും സ്നേഹിതൻ എന്ന പേരും ഇവന് ലഭിച്ചു. എല്ലാ മേഖലകളെയും ഇവൻ മനസ്സിലാക്കി. പക്ഷേ പ്രിയമുള്ള ദൈവജനമേ, ഇവൻ തിരഞ്ഞെടുത്തത്, നിലപാടെടുത്തത് ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവഹിതത്തിനായിരുന്നു മുൻതൂക്കം അവൻ ജീവിതത്തിൽ നൽകിയത്. എല്ലാ മേഖലകളും പരിചയപ്പെട്ടു. ഇവിടെയെല്ലാം പിതാവിൻ്റെ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഇതാ, ദൈവഹിതപ്രകാരം ദൈവത്തോടൊപ്പം ജീവിപ്പാനായിട്ട്, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് വിശാലമായ ഒരു സാഗരമായിട്ട് ഈ അറിവിൻ്റെ മേഖലയെ നിങ്ങളുടെ മുൻപാകെ നൽകിയിരിക്കുക. ഈ അറിവിൻ്റെ മേഖലയിൽ നിങ്ങൾക്കെല്ലാം ടെസ്റ്റ് ചെയ്യാം, എല്ലാം മനസ്സിലാക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ നിലപാടെടുക്കേണ്ടത്, ഏതിനെയാണ് മുറുകെ പിടിക്കേണ്ടത് എന്നുള്ളത് ഉടയവനുമായുള്ള ബന്ധത്തിലായിരിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. അവിടെ നമുക്ക് വിജയിപ്പാനായിട്ട് സാധിക്കുമോ? ഒരിക്കൽ ഇപ്രകാരം ഒരു ചിന്ത പറഞ്ഞതായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നു. സർ ഐസക് ന്യൂട്ടൺ അറിവിൻ്റെ വിശാലമായ സാഗരത്തിൻ്റെ തീരത്ത് വെള്ളാറൻ കല്ല്, ഈ നല്ല മിനുസമുള്ള കല്ല്, എടുത്ത് കളിക്കുന്ന ഒരു കൊച്ചുകുട്ടി മാത്രമാണ് ഞാൻ. ഈ സാഗരത്തിൻ്റെ അന്തർഗതത്തിൽ മനോഹരമായ മുത്തുച്ചിപ്പുകളും അമൂല്യമായ രത്നങ്ങളും ഇപ്പോഴും എൻ്റെ അറിവിൻ്റെ ദിശയ്ക്കപ്പുറമാണ്. ഇതാണ് അറിവ് നേടുന്നതിലൂടെ ലഭിക്കുന്ന തിരിച്ചറിവ്. ഒന്നുമായില്ല ആ വിനയം, ആ എളിമ. ഇത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അവഗണിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നവനാണ് നമ്മുടെ കർത്താവ്. അവന് കളിയാക്കി ഒരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പേര്? നസ്രായൻ. നമുക്കും അങ്ങനെ കളിയാക്കി കിട്ടിയതാണ്, നസ്രാണികൾ, നസ്രായൻ്റെ ഫോളോവേഴ്സ്. നമുക്കും കളിയാക്കി കിട്ടിയതാണ്. എന്താണ് ഈ കളിയാക്കിൻ്റെ പിന്നിൽ? നസ്രയത്ത് ഗലീലയിലെ ഒരു കുഗ്രാമമാണ്, ഒരു പട്ടിണി ഗ്രാമമാണ്. അവിടെ മുക്കുവന്മാരും പാപികളും കൊച്ചു കൃഷിക്കാരും സാമൂഹിക ദ്രോഹികളും സമൂഹം തള്ളപ്പെട്ടവരും താമസിക്കുന്ന ഒരു മേഖലയായിരുന്നു. ഒരിക്കലെ ചോദിച്ച്, ഇവന് ആ നസ്രയത്തുകാരനല്ലയോ, ഇവൻ ആ തച്ചൻ്റെ മക്കളല്ലയോ, മകനല്ലയോ, കളിയാക്കി ചോദിച്ചതാണ്. ഈ നസ്രായനെ നോക്കി എന്നാൽ ഒരിക്കൽ സ്വർഗം പറഞ്ഞു. എന്താണ്? ദിസ് ഈസ് മൈ ബിലവ്ഡ് സൺ വിത്ത് ഹും ഐ വെൽ പ്ലീസ്ഡ്. ദിസ് ഈസ് മൈ ബിലവ്ഡ് സൺ വിത്ത് ഹും ഐ വെൽ പ്ലീസ്ഡ്. പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സ്റ്റുഡൻസെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കുറിച്ചും സമൂഹം, ലോകം, ദൈവം ഇത് പറയണം. This is my beloved son. This is my beloved daughter with whom I well pleased. ഇവൻ എൻ്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ഒരു അംഗീകാരമാണ് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഇടയാകേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം ഒരു യാത്ര തുടരുവാനായിട്ട് സാധിക്കണം. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ലോകം പറയേണ്ടുന്ന സാക്ഷ്യം ഇതാണ്. വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ടതും ഇതാണ്. അതുകൊണ്ട് നമുക്കും നല്ല പതിവുകളിടാം. പേരൻസിനോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്കും നല്ല പതിവുകളിടാം. നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ വളരട്ടെ. ഈ നല്ല പതിവുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നെഞ്ചിൽ ഏറ്റട്ടെ. അതുകൊണ്ട് നമുക്കും നല്ല ചില നിലപാടുകളുടെയും പതിവുകളുടെയും ഉടമകളാകാം. അനുസരണം ഉള്ളവരായി തീരാനായിട്ട് സാധിക്കണം. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. പിതാവിനെ അതുപോലെ അനുസരിച്ചവനാണ്. പിതാവിൻ്റെ ഹിതത്തിന് അപ്പുറമായിട്ട് അവനൊരു ഹിതമില്ലായിരുന്നു. പിതാവിൻ്റെ താല്പര്യത്തിനപ്പുറമായിട്ട് അവനൊരു നിലപാടില്ലായിരുന്നു. പിതാവിൻ്റെ വാക്കുകളെ ശിരസാ വഹിച്ചവനാണ്. അതുകൊണ്ടാണ് ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്ന. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കും ഈ അനുസരണത്തിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുവാനായിട്ട് ഇടയാകണം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഗീവ് പ്രയോറിറ്റി ഇൻ ലൈഫ് ടു ഗോഡ്. ദൈവത്തിന് ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. ദൈവത്തോടൊപ്പം വളരുവാനായിട്ട് സാധിക്കണം. ഇതായിരിക്കട്ടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കൈമുതലായി ലഭിക്കേണ്ടത്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ആൻഡ് ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് ഇൻ സ്റ്റാച്യുർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇപ്പോൾ മിസ്റ്റർ തോമസ് എബ്രഹാം പ്രാർത്ഥനയ്ക്ക്.